2019 മെയ് 27 തിങ്കളാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദയുടെ ഗുരുപ്രകാശം പങ്ക്തി. ഈ ശരീരം എന്തിനുള്ളതാണ്? ഒരു പക്ഷി പറക്കുന്നത് കണ്ടിട്ട് അതുപോലെ പറക്കാൻ ഒരുവൻ ആഗ്രഹിച്ചാൽ എന്താവും ഫലം? സമുദ്രത്തിൽ നീന്തി തുടിക്കുന്ന ഒരു മത്സ്യത്തെ കണ്ടിട്ട് അതുപോലെ നീന്തി തുടിക്കാൻ ഒരുവൻ ആഗ്രഹിച്ചാൽ എന്താവും ഫലം? നാശമായിരിക്കും ഫലം. കാരണം ഇത് രണ്ടും ഒരിക്കലും ഒരുവനും സാധ്യമാക്കാനാവുന്ന ആഗ്രഹങ്ങളല്ല. ഇനി സാധ്യമാക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ തന്നെ അത് നാശത്തിലേക്കുള്ള പുറപ്പാടാവുകയും ചെയ്യും. എന്തെന്നാൽ മനുഷ്യന്റെ ശരീരഘടന ഇതിനൊട്ടും യോജിക്കുന്ന തരത്തിലുള്ളതല്ലെന്നത് തന്നെ. അതിനാൽ സ്വബോധമുള്ളവരാരും ഇത്തരത്തിൽ ആഗ്രഹിക്കുകയില്ല. മനുഷ്യന് ഈശ്വരൻ ശരീരം നൽകിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു പറവയെ പോലെ പറക്കാനോ സമുദ്രത്തിൽ മത്സ്യത്തെ പോലെ നീന്തി തുടിക്കാനോ അല്ല. പറവയ്ക്ക് പറന്നും മത്സ്യത്തിന് നീന്തിയുമേ ജീവിക്കാനാവൂ എന്നതുകൊണ്ടാണ് അവയ്ക്ക് ഈശ്വരൻ ചിറകും വാലുമൊക്കെയായി യോജിക്കുന്ന ശരീരഘടനയും മറ്റും നൽകിയിട്ടുള്ളത്. ആ ശരീരങ്ങളെ എങ്ങനെയാണോ ഉപയോഗപ്പെടുത്തേണ്ടത് അങ്ങനെ ഉപയോഗപ്പെടുത്തി അവയെല്ലാം ജീവിക്കുന്നുമുണ്ട്. എന്നാൽ മനുഷ്യൻ തനിക്ക് കിട്ടിയ ശരീരം കൊണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നറിയാതെ ജീവിച്ചു പോകുന്നതായാണ് കാണുന്നത്. ഒരു ചിത്രത്തിലിരിക്കുന്ന പൂവിനെ കണ്ടിട്ട് അതൊരു ചിത്രമാണെന്നറിയാതെ യഥാർത്ഥ പൂവാണെന്ന് കരുതി അതിൽ നിന്ന് തേൻ നുകരാൻ മുട്ടിയും ഉരുമിയും നിൽക്കുന്ന ഒരു ശലഭത്തെ പോലെയാണ് പലപ്പോഴും മനുഷ്യൻ അവന്റെ ശരീരം കൊണ്ട് വ്യർത്ഥമായ കാര്യങ്ങളിൽ ഇടപെടുന്നത്. ആ ചിത്രത്തിലെ പൂവിൽ എത്ര നേരം ഇരുന്നാലും ഒരിറ്റു തേൻ പോലും ലഭിക്കുകയില്ലെന്ന സത്യം അറിയാതെ ശലഭം അതിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ മനുഷ്യനും സുഖവും തേടി ഭോഗവസ്തുക്കളിന്മേൽ മുട്ടിയുരുമി കഴിഞ്ഞുകൂടുകയാണ്. ഇങ്ങനെ ശരീരം എന്നത് ഭോഗത്തിനുള്ളതാണെന്നും അഥവാ സുഖാനുഭവത്തിനുള്ളതാണെന്നും മറ്റൊന്നിനെ തനിക്ക് വേണ്ടും വിധം ഉപയോഗപ്പെടുത്താനുള്ളതാണെന്നും ധരിച്ചു വച്ചിരിക്കുന്ന ആധുനികരുടെ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഏതൊരു വസ്തുവും ഏതൊരു വിഷയവും ഏതൊരു സാഹചര്യവും ഒരുവനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന്റെ സുഖവുമായി സംബന്ധപ്പെട്ടതായി തീരുന്നത്. ശരീരത്തിന് സുഖമാണ് എന്റെ സുഖം എന്ന ധാരണയാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം. നമ്മുടെ പഠനവും ചിന്തയും തൊഴിലും സംവാദവും സംസർഗവും എല്ലാം ഈ ധാരണയുമായി കൂടിക്കൊഴിഞ്ഞു കിടക്കുകയാണ്. വാസ്തവത്തിൽ ഈ ശരീരം എന്നത് ഭോഗത്തിനായിട്ടുള്ളതല്ല, മറിച്ച് ലോക സംഗ്രഹ പ്രവർത്തനം ചെയ്യുന്നതിനായിട്ടുള്ളതാണ്, പരോപകാര പരതയ്ക്കുള്ളതാണ്, ത്യാഗമനുഷ്ഠിക്കാനുള്ളതാണ്, ലാഭേച്ഛ കൂടാതെ കർമ്മം ചെയ്യാനുള്ളതാണ്, സ്നേഹത്തിന്റെ ഇരിപ്പിടമാകാനുള്ളതാണ്, സ്വഹിതത്തെ പരഹിതവുമായി ഇണക്കിയെടുക്കാനുള്ളതാണ്, അറിവിന്റെ പ്രകാശം വിതറുന്ന ഒരു കൂടാരമായി നിൽക്കാനുള്ളതാണ്. ഈ പറഞ്ഞവയെല്ലാം ഓരോരോ തിരികളായി കാണുകയാണെങ്കിൽ അവകളെയെല്ലാം ഒരു വിളക്കിൽ ഒന്നിച്ച് ചേർത്ത് വെച്ച് കത്തിച്ചാൽ കിട്ടുന്ന ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിൽ അവനവന്റെ കടമ നിറവേറ്റണം. അതിനാണ് സ്വധർമ്മാനുഷ്ഠാനം എന്ന് ഗുരുക്കന്മാർ പറയുന്നത്. അപ്പോൾ ഈ ശരീരം ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്നത് സ്വധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കാൻ വേണ്ടിയാണെന്നർത്ഥം. സ്വധർമ്മത്തിന്റെ പ്രകൃതിഭാവമാണ് സേവനം. സേവനം എന്നാൽ ശുശ്രൂഷയാണ്, പരിപാലനമാണ്. ശുശ്രൂഷിക്കുന്നതിലൂടെയാണ് ഈശ്വരനെ അറിയുന്നതും കണ്ടെത്തുന്നതും ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നതും. അതുകൊണ്ടാണ് സേവനമാണ് എന്റെ മതം എന്ന് മഹാത്മാഗാന്ധി നമ്മോട് പറഞ്ഞത്. സേവനം പ്രവൃത്തിയെ നിവർത്തിയുടെ പാരമ്യതയിലേക്ക് ഉയർത്തുന്ന ഒരു ദൈവിക മാർഗമാണ്. പരിശുദ്ധിയും ആദർശനിഷ്ഠയുമുള്ള സേവനത്തിലൂടെ മാത്രമേ ലോകത്തിന്റെ ദുരിതം നീക്കാനാവുകയുള്ളൂ. അത് ജീവിത സന്ദേശമാക്കിയ ഋഷിവര്യനായിരുന്നു ഗുരുദേവ തൃപ്പാദങ്ങൾ. അതിന്റെ തെളിവും വെളിവുമാണ് ആളുകളുടെ ദുരിതം ഇല്ലാതാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. മനുഷ്യനെ സേവിക്കുന്നതിലൂടെ മാത്രമേ ഈശ്വരനെ പൂജിക്കാൻ കഴിയൂവെന്ന ഗുരുവചനത്തിൽ നിറഞ്ഞു കവിയുന്നതെന്ന് കാണാം. ഇന്ന് നമ്മുടെ സമൂഹം ഒരാളെ വിലയിരുത്തുന്നത് അയാളുടെ വ്യക്തിഗതമായ നിലകളെയും തലങ്ങളെയും മാനദണ്ഡമാക്കിക്കൊണ്ടാണ്. അതിൽ പൂവിൽ സുഗന്ധമെന്ന പോലെ നിസ്വാർത്ഥ സേവനത്തിന്റെ സുഗന്ധമില്ലെങ്കിൽ അയാൾ എത്ര വലിയ സ്ഥാനിയായിരുന്നാൽ പോലും ഉയർന്നവനായി കാലം കണക്കാക്കുകയില്ല. ഒരു വലിയ വിളക്ക് തിരിയില്ലാതെ ഇരുട്ടത്തിരുന്നാൽ അതിനെ ആരും കാണാതിരിക്കുന്നത് പോലെയാണ് അയാളുടെ ഉയരവും മറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ വിളക്കിലൊരു ചെറു തിരിയെരിയുകയാണെങ്കിൽ അതിന്റെ ഉയരത്തിൽ നിന്നുള്ള ആ പ്രകാശം കൊണ്ട് ഒരു വീടിനകമാകെ മൂടിക്കിടക്കുന്ന ഇരുട്ട് അകന്നുപോകും. അതുമാതിരി ശരീരത്തെ സേവനത്തിനുള്ളതാക്കി മാറ്റുന്നവൻ യാതൊരു സ്ഥാനമാനത്തിനും ഉടമയല്ലെങ്കിൽ കൂടി അവൻ ഏവർക്കും പ്രിയപ്പെട്ടവനായി തീരും. എന്നാൽ സേവനത്തെ ഒരു തൊഴിലായി കാണുകയും തൊഴിലിനെ ഒരു സേവനമായി കാണുകയും ചെയ്യുന്നവർക്ക് യഥാർത്ഥ സേവനത്തിന്റെ തെളിമയും മഹിമയും മനസ്സിലാവുകയില്ല. ശരീരത്തെ സേവനത്തിനുള്ളതാക്കി മാറ്റാൻ തുടങ്ങുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മൾ ജീവിച്ചു തുടങ്ങുന്നത്. അതുവരെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നറിയാതെ സുഖലോലുപതയാണ് ശരീരത്തിന് ധർമ്മമെന്ന് ധരിച്ച് ജീവിച്ചു പോവുകയായിരുന്നു. അതാകട്ടെ ദൈവഹിതമായ ഒരു ജീവിതമായിരുന്നില്ലതാനും. ആനന്ദദായകമായ ഒരു ജീവിതം ഈ ആയുസ്സിൽ പൂർത്തിയാക്കാനാണ് ഈശ്വരൻ നമ്മെ ഒരു ശരീരസ്ഥനാക്കി ഈ പ്രകൃതിയിലേക്ക് പറഞ്ഞുവിട്ടിരിക്കുന്നത്. ആ ജീവിതാനന്ദത്തിന്റെ താക്കോലിരിക്കുന്നത് സേവനത്തിന്റെ മഹിമയിലാണെന്ന് നാം അറിയണം. ആ സേവനത്തിന്റെ ഉള്ളാണ് ആത്മോപദേശ ശതകത്തിൽ ഗുരുദേവൻ ഇങ്ങനെ വാഗ്മേയമാക്കി വച്ചിരിക്കുന്നത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവരെ അവരന് സുഖത്തിനായി വരേണം.